Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ലത്തീൻ റീത്തിലെ ആരാധനക്രമമനുസരിച്ച് ഞായറാഴ്ച ദിവ്യബലിമധ്യെ വായിക്കുന്ന സുവിശേഷ ഭാഗത്തിന്റെ വിചിന്തനമാണ് ഇന്ന്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 17:5-10 വാക്യങ്ങൾ. ആണ്ടുവട്ടം 27 ഞായർ.
അപ്പോൾ അപ്പസ്തോലന്മാർ കർത്താവിനോട് പറഞ്ഞു, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ സിക്കമിൻ വൃക്ഷത്തോട് ചൂടോടെ ഇളകി കടലിൽ ചെന്ന് വേരുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. നിങ്ങളുടെ ഒരു ഭൃത്യൻ ഒഴുകുകയോ ആടുമേയ്ക്കുകയോ ചെയ്തിട്ട് വയലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവനോട് നീ ഉടനെ വന്ന് ഭക്ഷണത്തിനിരിക്കുക എന്ന് നിങ്ങളിൽ ആരെങ്കിലും പറയുമോ? എനിക്ക് ഭക്ഷണം തയ്യാറാക്കുക, ഞാൻ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നതുവരെ അരമുറുക്കി എന്നെ പരിചരിക്കുക, അതിനുശേഷം നിനക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യാം എന്നല്ലേ നിങ്ങൾ പറയുക? കൽപ്പിക്കപ്പെട്ടത് ചെയ്തതുകൊണ്ട് ദാസനോട് നിങ്ങൾ നന്ദി പറയുമോ? ഇതുപോലെ തന്നെ നിങ്ങളും കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിന് ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ്, കടമ നിർവഹിച്ചതേ ഉള്ളൂ എന്ന് പറയുവിൻ.
വളരെ സന്തോഷമായി ജീവിച്ചുകൊണ്ട് ജീവിത വിശുദ്ധി പ്രാപിക്കാമെന്ന് പഠിപ്പിച്ച 14-ാം നൂറ്റാണ്ടിന്റെ സിദ്ധനാണ് ഫ്രാൻസിസ് സാലസ്. അദ്ദേഹം മാധ്യമലോകത്തിന്റെ മാധ്യമപ്രവർത്തകരുടെ മധ്യസ്ഥനുമാണ്. 19-ാം വയസ്സിൽ സാലസ് മാരകമായ രോഗത്തിനടിമയായി. മരണത്തിന്റെ വക്കിലെത്തി അദ്ദേഹം ഗുരുനാഥനെ തന്റെ അന്തിമാഭിലാഷം ഇങ്ങനെ അറിയിച്ചു: ഞാൻ മരിച്ചാൽ എന്റെ ശരീരം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് വിട്ടുകൊടുക്കുക. എന്ത്, മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് ശരീരം കീറിമുറിക്കാൻ വിട്ടുകൊടുക്കുന്നത് കുടുംബത്തിന് അപമാനമല്ലേ എന്നായി ഗുരുനാഥന്റെ സംശയം. അപ്പോൾ ഫ്രാൻസിസ് ഇങ്ങനെ പറഞ്ഞു: ഞാൻ ജീവിച്ചിരുന്നപ്പോൾ ഉപയോഗമില്ലാത്ത ദാസനായിരുന്നു, ഇനി മരിക്കുമ്പോഴെങ്കിലും ഉപകാരമുണ്ടാവട്ടെ. മഹത്തുക്കളുടെ മനോവികാരമാണ് ഉപയോഗമില്ലാത്ത ദാസന്മാരാണ് ഞങ്ങൾ എന്നത്. ജീവിതത്തിൽ ഉയർന്ന ധാർമ്മിക ചിന്ത വേണമെന്നും ക്ഷമിക്കാനും ശത്രുസ്നേഹം കാട്ടാനും അതിരുകൽപ്പിക്കരുതെന്നും ക്രിസ്തു ആവശ്യപ്പെടുന്നു. ദൈവരാജ്യത്തിന്റെ ഈ മാനദണ്ഡങ്ങൾക്ക് മുന്നിൽ അയോഗ്യത തോന്നിയ ശിഷ്യന്മാരുടെ സംവാദമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. ഗുരു, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്നായിരുന്നു ശിഷ്യന്മാരുടെ പ്രാർത്ഥന. തങ്ങൾക്ക് വേണ്ടുവോളം വിശ്വാസമുണ്ടെന്നും അത് വർദ്ധിപ്പിച്ചാൽ മാത്രം മതിയെന്നുമായിരുന്നു ശിഷ്യന്മാർ ധരിച്ചിരുന്നത്. എന്നാൽ അവർക്ക് കടുകുമണിയോളം പോലും വിശ്വാസമില്ലെന്നാണ് ക്രിസ്തു തുറന്നടിച്ചത്. വിശ്വാസം ജീവിതത്തിന്റെ ചാലകശക്തിയാണ്, ചാലക പ്രക്രിയയാണ്, എ ഡൈനാമിക് പ്രോസസ്. എന്നാൽ പരിശ്രമിച്ചാൽ മാത്രമേ നമുക്കതിൽ വളരാൻ സാധിക്കൂ. ദൈവീക ശക്തിയിൽ ആശ്രയിക്കുമ്പോൾ നാം വിശ്വാസത്തിൽ വളരുന്നു. മനുഷ്യന്റെ സങ്കല്പങ്ങൾക്ക് അതീതമായി പ്രവർത്തിക്കാൻ ദൈവത്തിന് കഴിയുമെന്നാണ് ഇന്നത്തെ വചനം വ്യക്തമാക്കുന്നത്. സിക്കമിൻ മരത്തോട് കടലിൽ വീഴാൻ പറയുക. ഏകദേശം 60 അടി പൊക്കമെല്ലാം വളരുന്ന വൻവൃക്ഷമാണ് സിക്കമിൻ മരം. സമ്പത്തും സമൃദ്ധിയും ദൈവാനുഗ്രഹമായും രോഗവും ദാരിദ്ര്യവും മരണവും ദൈവശിക്ഷയായും കാണുന്നതാണ് ഇന്നത്തെ മനുഷ്യന്റെ സങ്കല്പം. അങ്ങനെയെങ്കിൽ ക്രിസ്തു പഠിപ്പിച്ച ദരിദ്രരാണ് ഭാഗ്യവാന്മാർ എന്ന സുവിശേഷ സൂക്തത്തിൽ നമുക്ക് വിശ്വസിക്കാനാകുമോ? വിശ്വസിക്കാനാകുന്നത് കടുകുമണിയോളം വിശ്വാസമുള്ളതിനാലാണ് എന്നാണ് ക്രിസ്തു സമർത്ഥിക്കുന്നത്. വൻവൃക്ഷത്തോട് ചുവടോടെ ഇളകി മാറാൻ പറയുന്നത് ക്രിസ്തുവിൻ്റെ ആലങ്കാരിക ഭാഷയാണ്. അതിൻ്റെ അർത്ഥവും വ്യംഗ്യാർത്ഥവും നിഗൂഢവുമാണ്. വൻവൃക്ഷം പോലെ പ്രതിബന്ധങ്ങൾ ജീവിത വഴിയിൽ വൈതരണികളായി നിൽക്കുന്നു. ദൈവത്തിൽ ആശ്രയിച്ചാൽ ഈ പ്രതിബന്ധങ്ങൾ മറികടക്കാനാകുമെന്ന യഥാർത്ഥ ബോധ്യമാണ് വിശ്വാസം, ആത്മവിശ്വാസം. ആത്മവിശ്വാസം അഹങ്കാരമല്ല, ദൈവത്തിനസാധ്യമായി യാതൊന്നുമില്ല എന്ന ചിന്തയാണ് മനുഷ്യൻ്റെ ആത്മവിശ്വാസം. ദൈവത്തിൽ ആശ്രയിച്ചാൽ വൻകാര്യങ്ങൾ പോലും ചെയ്യാൻ സാധിക്കും എന്ന ബോധ്യവുമാണത്. ജീവിത വിജയത്തിന് ഈ ആത്മവിശ്വാസം അനിവാര്യമാണ്, അടിസ്ഥാനവുമാണ്. പ്രതിഫലേച്ച കൂടാതെ പ്രവർത്തിക്കുന്ന ദാസന്റെ മനോഭാവമായിരിക്കണം ക്രൈസ്തവന്റേത്. ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അത്രയും ചെയ്യാൻ നമുക്ക് സാധിക്കണമെന്നില്ല, എന്നാൽ പറ്റുന്നതൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കണം. എന്ത് മേന്മയാണ് നമുക്ക് അവകാശപ്പെടാനുള്ളത്? ദാനമല്ലാത്തതായി വല്ലതുമുണ്ടോ ജീവിതത്തിൽ? നമുക്കുള്ളത് നാം എവിടെ നിന്നെങ്കിലും കൊണ്ടുവന്നതാണോ? എല്ലാം ദൈവം തന്നതല്ലേ? ഭൂമിയിലൂടെ വെളിപ്പെട്ട് കിട്ടുന്ന ദൈവത്തിൻ്റെ മുദ്രകളെ വായിച്ചെടുക്കുന്നതാണ് വിശ്വാസം. ഈ ഭൂമി തന്നെ വെളിപാടിൻ്റെ പുസ്തകമാണ്. അതിലെ ഓരോ അടയാളവും ദൈവത്തെ ഓർപ്പിക്കുന്നതാണ്. നിസാരരെന്ന് നാം കരുതുന്ന വ്യക്തികളിലൂടെയും ഓരോ ദിവസവും ഓരോ നേരവും നാം അഭിമുഖീകരിക്കുന്ന ലളിതമായ സംഭവങ്ങളിലൂടെയുമാണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത്, ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുന്നത്. ഒന്നും ഈ ഭൂമിയിൽ യാദൃച്ഛികമായി സംഭവിക്കുന്നില്ല. ഓരോ കഥാപാത്രങ്ങളും സംഭവങ്ങളും ദൈവം നമുക്ക് വേണ്ടി മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ളതാണ്. പുല്ലുമേഞ്ഞു നിൽക്കുന്ന കഴുതക്കുട്ടി വെറുതെ നിൽക്കുകയല്ല, ഓശാനയുടെ ആഘോഷത്തിനു വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണെന്ന് സുവിശേഷം വെളിപ്പെടുത്തുന്നു. ഇനി പെസഹായിക്കാവട്ടെ, കുടവുമായി ഒരു മനുഷ്യൻ നിങ്ങൾക്കെതിരെ വരും. അയാളോട് ചോദിക്കണം, ഗുരു എവിടെയാണ് പെസഹ ഭക്ഷിക്കേണ്ടതെന്ന്. അപ്പോൾ ഈ ജീവിതത്തിലെ ഓരോ കണ്ടുമുട്ടലുകളും വേർപെടലുകളും നേരത്തെ നിശ്ചയിച്ചിട്ടുള്ളതല്ലേ എന്ന് വേണം നാം ഗണിക്കാൻ, എന്ന് വേണം നാം വിശ്വസിക്കാൻ. അസീസിയിലെ ഫ്രാൻസിസിന്റെ ചരിത്രത്തിൽ വായിക്കുന്നതുപോലെ, ഒരിക്കൽ വയൽവരമ്പിലൂടെ ഫ്രാൻസിസും ലിയോയും, ബ്രദർ ലിയോയും നടന്നു പോകുമ്പോൾ ചേറിൽ നിന്നൊരു മനുഷ്യൻ, ഒരു കൃഷിക്കാരൻ കയറി വന്ന് ചോദിച്ചു, അങ്ങ് അസീസിയിലെ ഫ്രാൻസിസ് അല്ലേ? അതെ, കൃഷിക്കാരൻ പറഞ്ഞു. എല്ലാവരും അങ്ങയെ വിശുദ്ധനായി കരുതുന്നു. ഫ്രാൻസിസ് അയാളെ നോക്കി പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, എന്നും അങ്ങനെ തന്നെ ആയിരിക്കണം കേട്ടോ. എന്നിട്ട് അയാൾ, ആ കൃഷിക്കാരൻ, വീണ്ടും ആ ചേറിലേക്ക് ഇറങ്ങിപ്പോയി. ഫ്രാൻസിസ് നിറമിഴിയോടെ ബ്രദർ ലിയോയോട് ഇങ്ങനെയാണ് പറഞ്ഞത്, ഓ ലിയോ, നീ കണ്ടില്ലേ, ദൈവം ചേറിൽ നിന്ന് വന്നെന്നെ ശാസിച്ചിട്ട് ആ ചേറിലേക്ക് മടങ്ങിപ്പോയി. എല്ലാവർക്കും എല്ലാറ്റിനും എല്ലായ്പ്പോഴും നമ്മോട് എന്തോ പറയാനുണ്ട്. അത് ഗ്രഹിക്കുവാനുള്ള ശ്രദ്ധയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. ജീവിതത്തിലെ മോശപ്പെട്ട അനുഭവങ്ങൾക്ക് പിന്നിൽ പോലും ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാനാവണം. ചെറുപ്രായത്തിൽ ഇഷ്ടമില്ലാത്ത പലതും ഭക്ഷിക്കയില്ലെന്ന് ശഠിച്ചിട്ടുണ്ട്. എന്നാൽ മുതിർന്നപ്പോൾ മേശയിൽ വിളമ്പിയ എല്ലാം ആദരപൂർവ്വം സ്വീകരിക്കാൻ മനസ്സിനെ മെരിക്കണമെന്നും മനസ്സിലായി. കാരണം അത് നമുക്ക് വേണ്ടി നേരത്തെ ഒരുക്കി വെച്ച വിഭവങ്ങളാണ്. അതിന് കയ്പുണ്ടാവാം, ചിലപ്പോൾ ചവർപ്പുണ്ടാകാം. എന്നാൽ അതിൽ കഠിന അധ്വാനത്തിൻ്റെയും കണ്ണീരിൻ്റെയും ഉപ്പ് കലർന്നിട്ടുണ്ട് എന്നോർക്കണം. അവ നാം സ്വീകരിക്കേണ്ടതാണ്. ദൈവം പൂമരങ്ങൾക്ക് പിന്നിൽ മാത്രമല്ലല്ലോ വെളിപ്പെട്ട് കിട്ടുക. മോശയ്ക്ക് കാണിച്ചു കൊടുത്തതുപോലെ മുൾപ്പടർപ്പിൻ്റെ പിന്നിലും അവിടുന്ന് തന്നെയാണെന്നറിയുമെങ്കിൽ പുത്തൻ അവബോധത്തിൻ്റെ ജാഗ്രതയിലേക്ക് നമ്മുടെ മനസ്സുകൾ ഉണരുമെന്നത് തീർച്ചയാണ്. വിശ്വാസത്തെ മിഥ്യയായ അന്വേഷണമായും മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിന് വിഘ്നമാകുന്ന ഘടകമായും കാണുന്ന നവയുഗത്തിൻ്റെ ചിന്താഗതി വളർന്നുവരുന്ന കാലഘട്ടമാണിത്. അതിൽ നിന്നും വ്യത്യസ്തമായി നന്മ തിന്മകളെ വിവേചിച്ചറിഞ്ഞും പ്രാപഞ്ചിക ചുറ്റുപാടിൽ ദൈവത്തിൻ്റെ പ്രതിച്ഛായ തിരിച്ചറിഞ്ഞും സമൂഹത്തിൽ ജീവിക്കുവാനും മുന്നേറുവാനുമുള്ള ആത്മീയ കരുത്താണ് വിശ്വാസം എന്ന് മനസ്സിലാക്കണം. മറുഭാഗത്ത് ജീവിത പരിസരങ്ങളിലേക്കുള്ള അന്ധമായ എടുത്തുചാട്ടം വിശ്വാസരാഹിത്യമാണെന്നും ഗ്രഹിക്കുക. നാം വിശ്വാസവത്സരം ആഘോഷിക്കുകയാണല്ലോ. ആധുനിക യുഗത്തിൽ സഭയുടെ വിശ്വാസ നവീകരണത്തിനായി സമ്മേളിച്ച രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ സുവർണ ജൂബിലിയും അതോടൊപ്പം അനുസ്മരിക്കുകയാണ്. സമഗ്രതയോടും ഐക്യദാർഢ്യത്തോടും കൂടെ വിശ്വാസം ജീവിച്ചുകൊണ്ടും പ്രഘോഷിച്ചുകൊണ്ടും സഭയിൽ വ്യക്തികളുടെ ആത്മീയ ചക്രവാളത്തിൻ്റെ ആഴവും പരപ്പും വർദ്ധിപ്പിക്കുകയാണ് ഈ ആഘോഷത്തിൻ്റെ ലക്ഷ്യം. ലാഘവ ബുദ്ധിയോടെ കാണാവുന്ന ജീവിതത്തിലെ അവസ്ഥാവിശേഷമല്ല വിശ്വാസം, മറിച്ച് അനുദിനം ബലപ്പെടുത്തുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യേണ്ട ദൈവിക ദാനമാണത്. വിശ്വസിക്കുന്നവനെല്ലാം വ്യക്തമായി കാണുന്നു. വിശ്വാസത്തിൻ്റെ വെളിച്ചം ദൈവത്തിൽ നിന്ന് ഉരുവം കൊള്ളുന്നതിനാൽ അത് മനുഷ്യാസ്തിത്വത്തിൻ്റെ എല്ലാ മേഖലകളെയും സ്പർശിക്കുകയും പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. വിശ്വാസത്തിൻ്റെ പ്രഭവസ്ഥാനം ക്രിസ്തു തന്നെയാണ്. ക്രിസ്തുവിൻ്റെ ജീവിതരംഗങ്ങളുടെ ഗതകാല സ്മരണയിൽ ഊന്നി നിൽക്കുന്ന വിശ്വാസ ചൈതന്യം ജീവിത ചക്രവാളത്തിലേക്ക് വിന്യസിപ്പിക്കുമ്പോൾ ജീവിതം അർത്ഥസമ്പുഷ്ടമാകുന്നു, മനുഷ്യൻ പ്രത്യാശയിൽ മുന്നേറുന്നു, ജീവിക്കുന്നു. കെ എസ് ചിത്ര ആലപിച്ച ഈ ഗാനം ഫാദർ തദേവൂസ് അരവിന്ദത്തിന്റെ വരികളാണ്. സംഗീതം വയലിൻ ജേക്കബ്. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ലത്തീൻ റീതിയിലെ ആരാധനക്രമം അനുസരിച്ചുള്ള ഞായറാഴ്ചത്തെ സുവിശേഷ ചിന്തകളാണ്.